യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും വളരെ സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടെ കാണുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, എനിക്കൊരു പുതിയ ജോലി വേണം, ജോലിയിലൊരു പ്രമോഷൻ വേണം, പഠിക്കാൻ പോകണം, നന്നായിട്ട് പഠിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണോ എങ്കിൽ ഇന്നത്തെ നിമിഷം ആ ഒരു കാര്യത്തോടുകൂടി ഇന്ന് പ്രാർത്ഥിച്ച് വിവാഹം നടക്കണം എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. കുടുംബത്തിൽ നല്ലൊരു അനുഗ്രഹം വരണം എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തെ മനസ്സിലേക്ക് കൊണ്ടുവന്ന ഈ സമയം, ഈ വചനം കേൾക്കുമ്പോൾ കർത്താവ് ഇന്ന് കേൾക്കാൻ പോകുന്ന വചനത്തിൽ എൻ്റെ ജീവിതവും എൻ്റെ നിയോഗവും എൻ്റെ പ്രാർത്ഥനയും ഞാൻ ഏൽപ്പിക്കുന്നു. കർത്താവ്, ഈ പ്രാർത്ഥനയിൽ സമർപ്പിച്ചതിനെ അങ്ങ് ഏറ്റെടുക്കണമേ. ഈ കുടുംബത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഈ കുടുംബത്തിൻ്റെ എല്ലാ വിഷമങ്ങളും മാറ്റണമേ. ഈ കുടുംബത്തിൻ്റെ സങ്കടങ്ങളെ മാറ്റണമേ. ഈ കുടുംബം ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധികളുടെ കയത്തിൽ നിന്ന്, ആ ചുഴിയിൽ നിന്ന് അങ്ങ് തന്നെ കരം പിടിച്ച് ഇവരെ കയറ്റണമേ. യേശുവെ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദേശക്കാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൻ്റെ അനുഗ്രഹം ഇവരോട് കൂടെ ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ കേൾക്കുന്ന ആ വചനം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ദൈവവചനത്തിൻ്റെ ഓരോ ഭാഗങ്ങളും കവർ ചെയ്ത് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്, ഇന്നലെ വരെ കേട്ടത് 7-ാം അധ്യായമാണ്. 7-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് ഇന്നലെ നമ്മൾ അവസാനിച്ചത് ദൈവം പെട്ടകത്തിൻ്റെ വാതിൽ അടച്ചു എന്നാണ്. അടച്ചു ദൈവത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ സംരക്ഷണം ഏത് വിധത്തിൽ ഒരാൾ അനുഭവിച്ചുവെന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. 7-ാം അധ്യായം 19-ാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ്. 7-ാം അധ്യായം 19, ഉൽപ്പത്തി പുസ്തകം. ജലനിരപ്പ് വളരെ ഉയർന്നു, ആകാശത്തിൻ്റെ താഴെ തല ഉയർത്തി നിന്ന സകല പർവ്വതങ്ങളും വെള്ളത്തിൻ്റെ അടിയിലായി. എന്നാൽ പർവ്വതങ്ങൾക്ക് മുകളിൽ 15 മുഴം വരെ വെള്ളം ഉയർന്നു. എന്നാൽ നോഹിൻ്റെ പെട്ടകമോ ആ വെള്ളത്തിൻ്റെ മുകളിലാണ് നിലയുറപ്പിച്ചത്. തല ഉയർത്തി നിന്ന, ഒരിക്കലും താഴത്തില്ല, ഒരിക്കലും തകരിയേല, ഞങ്ങൾക്കൊന്നും ഒരിക്കലും ഒന്നും സംഭവിക്കുകയല്ല, അതൊക്കെയാണ് ഈ തല ഉയർത്തി നിൽക്കുക എന്ന് പറഞ്ഞതിന് മറ്റൊരു അർത്ഥം. വലിയ അഹങ്കാരത്തോടെ നിന്നത്, വലിയ ആളാന്ന് ഭാവിച്ചത്, ഞങ്ങളൊക്കെ വലിയ സംഭവമാണെന്ന് പറഞ്ഞത്, വലിയ വാക്കുകൾ വലിയ വായിൽ വിളിച്ചു പറഞ്ഞവർ, അങ്ങനെയുള്ളതൊക്കെ ഒരു പ്രതിസന്ധി വന്നപ്പം വെള്ളത്തിൻ്റെ അടിയിലായി. പ്രതിസന്ധി അവരെ മൂടിക്കളഞ്ഞു. എന്നാൽ ദൈവത്തിൻ്റെ വാക്കനുസരിച്ച നോഹ, ആ വ്യക്തിയുടെ കുടുംബം, ആ വ്യക്തി ഉണ്ടാക്കിയ പെട്ടകമൊക്കെ വെള്ളത്തിനടിയിലായെന്നല്ല, ആ നോഹും കുടുംബവും ആ പെട്ടകമൊക്കെ എത്ര പ്രശ്നങ്ങൾ ആകാശത്തോളം മലകളെ മലയേക്കാൾ ഉയർന്നെങ്കിലും ആ പെട്ടകം എന്ന് നിൽക്കുന്നത് ആ പ്രതിസന്ധിക്ക് മുകളിലാണ്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയാണ്. നമ്മൾ വിചാരിക്കും നമുക്ക് ഇത്രയും പണമുണ്ട്, ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്, ബന്ധമുണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്, സ്വാധീനമുണ്ട്, രാഷ്ട്രീയ സ്വാധീനമുണ്ട്, അതുകൊണ്ട് നമ്മൾ ഒരിക്കലും താഴത്തില്ലെന്ന്. ദൈവത്തിൻ്റെ വാക്കിൽ നിൽക്കുന്നൊരു വ്യക്തിയെ എല്ലാ കാലത്തും ഏത് പ്രതിസന്ധി വരുമ്പോഴും താഴാതെ പിടിച്ചു നിൽക്കത്തുള്ളൂ. അല്ലാതെ വലിയ കൊമ്പന്മാരാണ്, വലിയ ആളാണ്, ഭയങ്കര വിദ്യാഭ്യാസമുള്ള ആളാണ്, പണമുള്ള ആളാണ് എന്ന് പറഞ്ഞ പലരും പ്രതിസന്ധികൾ ഉയർന്നുയർന്നു വന്നപ്പം അതിനിടയിൽ താണുപോയി, അതിനടിയിലായിപ്പോയി, എല്ലാം തകർന്ന് തരിപ്പണമായിപ്പോയി. ചിന്തിച്ചു നോക്കിയാൽ പലരെയും നമ്മുടെ മനസ്സിൻ്റെ കോണുകളിൽ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മളിന്ന് ചിന്തിക്കുന്ന കാര്യമാണ്, എന്തിനാണ് വചനം കേൾക്കുന്നത്, എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്, എന്തിനാണ് ഇതുപോലെ വചനത്തിൽ ആശ്രയിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ ആരാധിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മളെ എന്തെല്ലാം വന്നു വന്നാലും, എന്തെല്ലാം പ്രതിസന്ധികൾ വെള്ളമുയർന്നതുപോലെ ജീവിതത്തിൽ ഉയർന്നു വന്നാലും, എൻ്റെ സ്ഥാനം ദൈവത്തിൻ്റെ വാക്കിൽ നിലയുറപ്പിച്ച് ഞാൻ ആ പ്രതിസന്ധിയുടെ മുകളിൽ നിൽക്കും. അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ദൈവം ഉള്ളങ്കയിൽ എന്ന പോലെ സംരക്ഷിക്കുന്ന ഒരു കാര്യമാണത്. ഞാൻ ഈ നോഹിൻ്റെ പെട്ടകവുമായി ബന്ധപ്പെട്ട് ഒരു ഫോട്ടോ കാണാനിടയായി. ആരോ ഒരാൾ വരച്ചതാണ്. ആ പെട്ടകം വെള്ളത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നതെങ്കിലും ആ പെട്ടകത്തിൻ്റെ താഴെ ഒരു കൈ, ഒരു ദൈവത്തിൻ്റെ കരം ആ കലാകാരൻ വരച്ചു വെച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്, പക്ഷെ അത് വരച്ചയാൾ ആ വള്ളത്തിൻ്റെ ആ പെട്ടകത്തിൻ്റെ അടിയിൽ ഒരു വലിയൊരു മനുഷ്യൻ്റെ കരവും ഇങ്ങനെ വരച്ചു വച്ചിട്ടുണ്ട്. ആ വിരലുകൾ എനിക്ക് കാണാം. അപ്പോൾ ആ മനുഷ്യൻ മനസ്സിൽ കണ്ടത് ഇങ്ങനെയാണ്, ആ വെള്ളത്തിൻ്റെ മുകളിൽ ആ പെട്ടകം നിന്നത് ആ തടിയുടെയോ പെട്ടകത്തിൻ്റെയോ ഗുണം കൊണ്ട് മാത്രമല്ല, അത് ദൈവം താങ്ങി നിർത്തുന്ന ഒരവസ്ഥയാണ്, ദൈവം കരുതുന്ന ഒരവസ്ഥയാണ്. മറിഞ്ഞു പോകേണ്ട സ്ഥാനത്ത്, മുങ്ങിപ്പോകേണ്ട സ്ഥാനത്ത്, പലതും മുങ്ങി തകർന്ന് വെള്ളത്തിനടിയിലായ സ്ഥാനത്ത് ഒന്നു മാത്രം ഉയർന്നു നിൽക്കുന്നു, ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് നോഹയും കുടുംബവും ആ വ്യക്തി നിർമ്മിച്ച പെട്ടകവും. പ്രിയപ്പെട്ടവരെ, നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നും ഒരിക്കലും താന്നു പോകാൻ, തകർന്നു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. ദൈവം നിങ്ങൾക്ക് തന്ന എന്തൊക്കെയുണ്ട്? ദൈവം നിനക്ക് തന്ന ജീവിതമുണ്ട്, ദൈവം നിനക്ക് തന്ന ആരോഗ്യമുണ്ട്, ദൈവം നിനക്ക് തന്ന വിദ്യാഭ്യാസമുണ്ട്, ദൈവം നിനക്ക് തന്ന സൗന്ദര്യമുണ്ട്, ദൈവം നിനക്ക് തന്ന ബന്ധങ്ങളുണ്ട്. ഇതൊന്നും ഒരിക്കലും താന്നു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. കാരണം ദൈവമാണ് നിനക്കതൊക്കെ തന്നത്. ദൈവം തന്നത് ഒരിക്കലും നിന്നിൽ നഷ്ടപ്പെട്ടു പോകത്തില്ല. അല്ല, ഇതൊക്കെ ഇത് ദൈവം തന്നതൊന്നും അല്ല, ഇതൊക്കെ എൻ്റെ ഇഷ്ടത്തിൽ ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തതാണ് എന്ന് ചിന്തിക്കുന്നതും അഹങ്കരിച്ച് നിൽക്കുന്നവരും വലിയ ഭാവത്തിൽ നടക്കുന്നവരൊക്കെയാണ് പ്രതിസന്ധി വരുമ്പോൾ തല ഉയർത്തി നിന്നതും വലിയ വർത്തമാനം പറഞ്ഞവരൊക്കെ വെള്ളത്തിനടിയിലായത്. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്നേലും കാലത്തൊരു പ്രതിസന്ധിക്ക് അടിയിലായി പോകേണ്ടവരല്ല. എന്ത് പ്രതിസന്ധി വന്നാലും, എത്ര അത് ഉയർന്നു വന്നാലും, എത്ര അളവിൽ അത് കയറി വന്നാലും, എല്ലാം കൺമുമ്പിൽ. സങ്കീർത്തകൻ പറയുമല്ലോ, നിൻ്റെ ഇടതുവശത്തും വലതുവശത്തും ആയിരങ്ങളും പതിനായിരങ്ങളും വീണേക്കാം, എങ്കിലും നിനക്ക് കൃത്യമായി വചനത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ ആ വാക്കിൻ്റെ ആഴം അറിയാൻ പറ്റും. നിനക്ക് ഇപ്പുറത്തേത് സംഭവിച്ചു, അപ്പുറത്തത് സംഭവിച്ചു, അവർക്കിങ്ങനെ സംഭവിച്ചു, ഇവർക്കിങ്ങനെ സംഭവിച്ചു, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിനക്കൊരനർത്ഥവും വരത്തില്ല. നിൻ്റെ ജീവിതത്തെ ദൈവം ഇതുപോലെ കരുതും, നിൻ്റെ ഭവന സാഹചര്യത്തെ ദൈവം കരുതും, നിൻ്റെ സമ്പത്തിനെ ദൈവം കരുതും, നിൻ്റെ ആരോഗ്യത്തെ ദൈവം കരുതും, നിൻ്റെ തലമുറയെ ദൈവം കരുതും, നിൻ്റെ കുടുംബജീവിതത്തെ ദൈവം കരുതും, നിൻ്റെ ബിസിനസ്സിനെ ദൈവം കരുതും, നിൻ്റെ ഉദ്യോഗത്തെ ദൈവം കരുതും. അവരുടെ ജോലി പോയി, ഇവരുടെ ജോലി പോയി, എൻ്റെ കാര്യം എങ്ങനെയായിരിക്കും? ദൈവം നിന്നെ മാത്രം കരുതുന്ന ഒരു രീതിയുണ്ട്. ഈ നിമിഷം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, നോഹിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഇവിടെ നോഹിന് ഒറ്റ പ്രത്യേകതയുള്ളൂ, ദൈവത്തിൻ്റെ വാക്ക് കേട്ടു, ആ വാക്കനുസരിച്ചു. ഈ രണ്ട് പ്രത്യേകത കൊണ്ട് എണ്ണമില്ലാ നന്മകളാണ് വന്നു കയറിയത്. അടുത്തൊരു വാക്യം താഴെ എഴുതിയിട്ടുള്ളൊരു കാര്യമുണ്ട്, നോഹിനെയും നോഹിൻ്റെ കുടുംബത്തെയും ദൈവം ഓർത്തു എന്ന്. ദൈവം ഓർത്തു, അവ വെള്ളത്തിനടിയിലായതിനെ ഓർത്തില്ലേ? ദൈവത്തിൻ്റെ വാക്ക് കേട്ടവനെ, അതനുസരിക്കുന്നവനെ, അതിന് വില കൊടുക്കുന്നവനെ ദൈവം എല്ലാ കാലത്തും ഓർക്കും. ദൈവം മറന്നു കളയില്ല. അവൻ്റെ കുടുംബത്തെ മറക്കില്ല, അവൻ്റെ സമ്പത്തിനെ മറക്കില്ല, അവൻ്റെ തലമുറയെ മറക്കില്ല, അവൻ്റെ ഭാവിയെ മറക്കത്തില്ല. ദൈവം മറക്കത്തില്ല, ദൈവം ഓർക്കും. നിങ്ങളെ ദൈവം ഓർക്കുന്നു, ദൈവം നിങ്ങളെ ഒരിക്കലും മറക്കില്ല, ദൈവം നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല. കാരണം ദൈവത്തിൻ്റെ വാക്കിനാണ് പലരും ഇതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങൾ പറയും. അതല്ല ഇവിടെ പ്രധാനപ്പെട്ടത്. ദൈവത്തിൻ്റെ വാക്കിൽ നിന്ന് നോഹിനോട് ദൈവം എന്തൊക്കെ ചെയ്തു, നോഹിനോടുള്ള സമീപനം എന്തായിരുന്നു, അത് മനസ്സിലാക്കിക്കേ. അപ്പോൾ ദൈവത്തോടും ദൈവവചനത്തോടും കുറെ കൂടി അടുപ്പം. ഈ കാലഘട്ടത്തിൽ ഏറ്റവും ശൂന്യത അനുഭവിക്കുന്നത് ദൈവവചനത്തിൻ്റെ ശൂന്യതയാണ്. ആ ശൂന്യത നിറയുമ്പോഴാണ് ഒരാൾ അനുഗ്രഹിക്കപ്പെടുന്നത്. ദൈവവചനം ആഴമേറിയ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേട്ട് പ്രാർത്ഥിക്കുന്നവരെ, അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. നോഹ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് പ്രാർത്ഥിച്ചു, പെട്ടകത്തിൽ അടച്ചു. പക്ഷെ അതിനുശേഷം എഴുതിയിരിക്കുകയാണ്, ഈ പെട്ടകമല്ലാതെ വേറെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, തല ഉയർത്തി നിന്നതും ഒക്കെ. പക്ഷെ എല്ലാം വെള്ളത്തിലടിയിലായിപ്പോയി. പക്ഷെ നോഹും കുടുംബവും, നോഹുണ്ടാക്കിയ പെട്ടകവും വെള്ളത്തിൻ്റെ മുകളിൽ അത് നിന്നു. അവിടെ ഒരു ദൈവകരമുണ്ട്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും പലതും, പല പ്രതിസന്ധി, വെല്ലുവിളി, രോഗം ഉയർന്നുയർന്നു വന്നു. എല്ലാവരും പറഞ്ഞു ഇതോടുകൂടി തകർന്നു പോവും, നശിച്ചു പോവും, ഇല്ലാതായിപ്പോവും. പക്ഷെ എന്നിട്ടും നമ്മളിതാ ഉയർന്നു തന്നെ നിൽക്കുന്നു. ഉയർത്തി നിർത്തുന്നതും ദൈവത്തിൻ്റെ കരം അതിൻ്റെ പിറകിലുള്ളത് കൊണ്ടാണ്. നിന്നെ, കുടുംബത്തെ നാളെ ഒരു സമയത്ത് ഏതെങ്കിലും കാര്യത്തിൽ ഉയർന്നു വരുമ്പോൾ ഓർക്കണം, ദൈവത്തിൻ്റെ കരമാണ് എന്നെ ഉയർത്തിയതെന്ന്, ദൈവത്തിൻ്റെ കരമാണ് എന്നെ നിങ്ങൾ അനുഗ്രഹിച്ചതെന്ന് ഓർക്കണം. പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ വചനം കേട്ട ഓരോ വ്യക്തികൾക്കും ഇതുപോലെ ദൈവത്തിൻ്റെ ഒരു കരം കൂടെ നിൽക്കുന്ന അനുഭവിക്കാൻ കഴിയട്ടെ. പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഈ ദിവസം മാറട്ടെ. ദൈവം നല്ല ഒരു അത്ഭുത കാര്യം നിങ്ങൾ ചെയ്യട്ടെ. നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ വലിയൊരു അത്ഭുതം നിങ്ങൾ അനുഭവിക്കട്ടെ. പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്ത കാര്യങ്ങളായിരിക്കാം മനസ്സും അടുപ്പിച്ചത്, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി മാറട്ടെ. ദൈവത്തിൻ്റെ സംരക്ഷണം അനുഭവിക്കട്ടെ. അത്ഭുതങ്ങൾ നിങ്ങളിൽ സംഭവിക്കട്ടെ. അടയാളങ്ങൾ നിങ്ങളിൽ സംഭവിക്കട്ടെ. വചനത്തിൽ അത്ഭുതത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇന്നും അത് സംഭവിക്കും, നിങ്ങളിൽ അത് സംഭവിക്കും, വലിയ കാര്യമായത് സംഭവിക്കും. ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ, നിങ്ങളുടെ നിയോഗത്തിൽ, നിങ്ങളുടെ ആരോഗ്യത്തിൽ, നിങ്ങളുടെ ആയുസ്സിൽ ആരോ എല്ലാം കൂടെ ഉണ്ടായിരിക്കട്ടെ. ദീർഘായുസ് നല്ല ആരോഗ്യവും തരട്ടെ. ഈ വചനം അയച്ചു കൊടുത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇത് കാണുന്നവർക്ക് വേണ്ടി, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി, ഉൾക്കൊള്ളുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും ദൈവം തരട്ടെ, സന്തോഷവും സമാധാനവും തരട്ടെ. ഈശോയുടെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. വളരെ പ്രധാനപ്പെട്ട ആഴമുള്ള വചനങ്ങളാണ് കേൾക്കുന്നത്. സാധിക്കുന്നവരിലേക്ക് ഇത് അയച്ചു കൊടുക്കണം, അവർ കേൾക്കട്ടെ. കേവലം അയച്ചു കൊടുക്കുക എന്ന വിഷയമല്ല, ഈ വചനം അറിഞ്ഞാൽ അത് അനുഭവിക്കാനും അതൊത്തിരി ബലമാണ്. ഒരു വ്യക്തി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന അനുഭവമാണ് ഉണ്ടാകുന്നത്. എഴുതി വയ്ക്കുന്നവരുണ്ട് ബൈബിളിൽ, അത് വരച്ചു വയ്ക്കുന്നവരുണ്ട്, തിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ ഓർക്കും, ദൈവം നിങ്ങളെ കൈവിടത്തില്ല. നാളെയും 5:30 തന്നെ നമുക്ക് ഒരുമിച്ച് കാണാം. ഒരുമിച്ച് ഇത് കാണുന്നതുവരെയും ദൈവം നമ്മെ ഉള്ളം കയ്യിലെന്ന പോലെ സൂക്ഷിക്കട്ടെ. നിങ്ങൾക്കൊരു പ്രാർത്ഥിക്കുന്നു. ആമേൻ.